ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. യുദ്ധത്തിന്റെ കാലഘട്ടമല്ല ഇതെന്നും മാനുഷിക സമീപനത്തിനും നയതന്ത്രത്തിനും ഊന്നൽ നൽകണമെന്നും 19-ാമത് കിഴക്കനേഷ്യൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിലവാരമുള്ള തിരുവനന്തപുരത്തെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട്. ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ചെറിയ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രഞ്ജി ട്രോഫിയിൽ കേരളം പഞ്ചാബ് മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ലാവോസിലെ വിയന്റിയനിൽ നടക്കുന്ന 19-ാമത് കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള പരിഹാരം യുദ്ധഭൂമിയിൽ നിന്നല്ല ഉണ്ടാകേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മാനുഷിക സമീപനം, സംഭാഷണം, നയതന്ത്രം എന്നിവയ്ക്ക് ഊന്നൽ നൽകണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ നടപടികൾ നിർത്തിവയ്ക്കാനുള്ള ഉപക്ഷേപ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാലാണ് നോട്ടീസിന് അനുമതി നിഷേധിക്കുന്നതെന്ന് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷത്ത് നിന്ന് കെ കെ രമയാണ് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പ്രതിരോധത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വാക്കൌട്ടിനുശേഷം നിയമസഭാ മീഡിയ റൂമിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാരിന് ഭയമാണെന്നും സ്ത്രീ സുരക്ഷ അങ്ങേയറ്റം അപകടത്തിലാക്കിയ സർക്കാരാണിതെന്നും ശ്രീ വി ഡി സതീശൻ ആരോപിച്ചു. ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ചെറിയ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയെ അറിയിച്ചു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി സർവീസ് ഏറ്റവും നന്നായി നടത്താനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
ശബരിമലയിലെ സർവീസുകൾ ഏറ്റവും നന്നായി നടത്താനുള്ള പദ്ധതികൾ കെ എസ് ആർ ടി സി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ വണ്ടികൾ ധാരാളം, നമ്മൾ പഴയ വണ്ടികളാണെങ്കിലും ശബരിമലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ആ വണ്ടികൾ നമ്മൾ കൃത്യമായി തന്നെ ഓടിക്കാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച രീതിയിൽ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഈ ബസ് സ്റ്റേഷനുകളെ സംബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം, ആ പദ്ധതിയിൽ കെ എസ് ആർ ടി സി പങ്കുചേരുകയാണ്. മാർച്ച് 30-ന് മുമ്പ് കേരളത്തിലെ മുഖ്യ എല്ലാ ഡിപ്പോകളെയും ശുചീകരണം നടത്തി മനോഹരമാക്കാനുള്ള പദ്ധതിയാണ് കെ എസ് ആർ ടി സി അണിചേരുന്നത്.
കെ എസ് ആർ ടി സി ഡിപ്പോകളിലെ ശൌചാലയങ്ങൾ നവീകരിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചതായും ആദ്യഘട്ടത്തിൽ ആലുവ, കൊട്ടാരക്കര, തിരുവനന്തപുരം ഉൾപ്പെടെ 10 ഡിപ്പോകളിലെ ശുചിമുറികൾ നവീകരിക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. കെ എസ് ആർ ടി സി 10 ഫ്യുവൽ പമ്പുകൾ പുതുതായി ആരംഭിക്കുമെന്ന് പറഞ്ഞ മന്ത്രി വീട്ടിലെത്തിക്കുന്ന കൊറിയർ സംവിധാനം ആരംഭിക്കുന്നതിനായി ചർച്ച നടക്കുന്നതായും അറിയിച്ചു. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിപണി തയ്യാറാക്കാൻ സർക്കാർ പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതായി മന്ത്രി പി പ്രസാദ് നിയമസഭയെ അറിയിച്ചു. ജൈവ ഉൽപ്പന്നങ്ങൾക്കുള്ള സർട്ടിഫിക്കേഷനു വേണ്ടി കർഷകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്നും സാമ്പത്തിക സഹായ വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം എന്ന പേരിൽ പുതിയ സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. ഇതിനായി തുക നീക്കിവച്ചിട്ടുണ്ടെന്നും അടിയന്തരമായി പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള തിരുവനന്തപുരത്തെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബിയിൽ നിന്ന് 105 കോടി രൂപ ചെലവഴിച്ചാണ് കേന്ദ്രം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത്. അഗസ്ത്യവനത്തിനോട് ചേർന്ന 175 ഹെക്ടർ വനപ്രദേശത്താണ് കേന്ദ്രം. 50 ആനകളെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒറ്റയ്ക്കും കൂട്ടായും പാർപ്പിക്കാൻ സാധിക്കും. വന ആവാസ വ്യവസ്ഥയിൽ ആനകളെ പരിപാലിക്കുന്ന ഏഷ്യയിലെ ആദ്യ സംരംഭമാണിത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ബിജെപി അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായ പാർട്ടി സമ്പർക്ക പരിപാടികളിൽ പങ്കെടുത്തു. രാവിലെ കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ ഉളിയക്കോവിൽ ആശ്രാമം പ്രദേശങ്ങളിലെത്തിയ മന്ത്രിക്ക് ജനങ്ങൾ സ്വീകരണം നൽകി. സംസ്ഥാനങ്ങൾക്കായി 178,000 കോടി രൂപയുടെ നികുതി വിഹിതം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് 3,430 കോടി രൂപ ലഭിക്കും. വരാനിരിക്കുന്ന ഉത്സവ സീസൺ കണക്കിലെടുത്ത് മൂലധന ചെലവ് ത്വരിതപ്പെടുത്തുന്നതിനും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുമാണ് മുൻകൂർ ഗഡു നൽകുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മ്യൂറിൻ ടൈഫസ് രോഗബാധ സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്ന് വന്ന 75-കാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ചെള്ളുപനിക്ക് സമാനമായ ബാക്ടീരിയൽ രോഗം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപൂർവമായാണ്. രോഗി തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. CMC വെല്ലൂരിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലിംഗസമത്വം, വിദ്യാഭ്യാസം, പെൺകുട്ടികൾക്കുള്ള അവസരങ്ങൾ എന്നിവയുടെ പ്രാധാന്യം ഈ ദിവസം എടുത്തുകാണിക്കുന്നു. അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സുനന്ദ ആകാശവാണി വാർത്തകളോട് പങ്കുവച്ചു.
പെൺകുട്ടികൾ അതിരുകളില്ലാതെ പറന്നുയരട്ടെ എന്നതാണ് 2024 സന്ദേശം. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കെതിരെ എന്ത് അതിക്രമം നടന്നാലും അതിന്റെ നിയമം നടപ്പിലാക്കാൻ കമ്മീഷൻ ഇടപെടുകയും അതിൽ സ്വമേധ കേസെടുക്കുകയും ഉത്തരവുകൾ പാസാക്കുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള അവയർനെസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ബാലസൗഹൃദ രക്ഷാകർത്തൃത്വം കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്സോ നിയമത്തിന്റെ അവയർനെസ് ക്യാമ്പയിനും കമ്മീഷന്റെ ഭാഗമായി ചെയ്യുന്നു.
സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. മോശം കാലാവസ്ഥയ്ക്കും ശക്തമായ തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്കുണ്ട്. രഞ്ജി ട്രോഫിയിൽ കേരളം പഞ്ചാബ് മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 95 റൺസ് എടുത്തിട്ടുണ്ട്. കേരളത്തിനുവേണ്ടി ആദിത്യ സർവാദേ 2 വിക്കറ്റ് നേടി. നവരാത്രി ആഘോഷങ്ങളിൽ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ദുർഗാഷ്ടമിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പനച്ചിക്കാട്, ചോറ്റാനിക്കര, പൂജപ്പുര സരസ്വതി മണ്ഡപം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കല്ലേക്കുളങ്ങര, തിരുവുള്ളക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ചടങ്ങുകളാണ് നടക്കുന്നത്. നവരാത്രിയുടെ സമാപനമായ മഹാനവമി പൂജയും ആഘോഷവും നാളെ നടക്കും. വിജയദശമി ദിവസമായ ഞായറാഴ്ച രാവിലെ പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ പുഷ്പരഥോത്സവം ഇന്ന് നടക്കും. രാത്രി നടക്കുന്ന പുഷ്പരഥോത്സവത്തിന് മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ ആടിക കാർമ്മികത്വം വഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗന്നിവാസൻ.
പ്രഥമ മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങളിൽ രാത്രിയും പകലും ജഗദമ്പയായ ദേവിയുടെ 9 രൂപങ്ങളെ ഭക്തിപൂർവ്വം ആരാധിക്കുന്ന മഹോത്സവമാണ് നവരാത്രി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പുഷ്പരഥോത്സവം വീക്ഷിക്കാൻ 1000-കണക്കിന് ഭക്തജനങ്ങൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രി 9:30 ക്ഷേത്രത്തിൽ പുഷ്പരഥോത്സവം നടക്കുക. പുഷ്പത്താൽ അലങ്കരിച്ച രഥത്തിൽ മൂകാംബിക ദേവി എഴുന്നള്ളും. നവരാത്രിയോടനുബന്ധിച്ച് കൊല്ലൂരിൽ ഇപ്പോൾ വിവിധ പൂജകൾ നടന്നുവരികയാണ്.
മലപ്പുറം തുഞ്ചൻ എഴുത്തൽ കളരിയിൽ പുസ്തകപൂജ ആരംഭിച്ചു. വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പാരമ്പര്യ എഴുത്താശ്ശാന്മാർ എഴുത്തിരുത്തൽ ചടങ്ങ് നടത്തുന്ന കൃഷ്ണശിലാ മണ്ഡപത്തിലും സാഹിത്യകാരന്മാർ എഴുത്തിരുത്തൽ നടത്തുന്ന സരസ്വതി മണ്ഡപത്തിലേക്കുമുള്ള പ്രത്യേക വരികൾ ഒരുക്കിക്കഴിഞ്ഞു. വിദ്യാരംഭ ദിവസം പൂങ്ങോട്ടുകുളത്ത് നിന്ന് തുഞ്ചൻ പറമ്പ് റോഡിലേക്കുള്ള റോഡിൽ ഗതാഗതം നിയന്ത്രിക്കും. ദുരന്ത ലഘൂകരണവും കാലാവസ്ഥാ വ്യതിയാനവും മുൻനിർത്തി കാസർഗോഡ് വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം. തിങ്കളാഴ്ച മുതൽ ഈ മാസം 18 വരെ ഫിലിപ്പൈൻസിലെ മനിലയിൽ നടക്കുന്ന ദുരന്ത ലഘൂകരണം സംബന്ധിച്ച ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ അംഗീകാരം ഏറ്റുവാങ്ങും. ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഗുണ്ടാ തലവൻ ഓം പ്രകാശിന്റെ കൂട്ടാളി പുത്തൻപാലം രാജേഷ് പിടിയിൽ. കോട്ടയം കോതനല്ലൂരിൽ നിന്നാണ് രാജേഷിനെ പോലീസ് പിടികൂടിയത്. പീഡനക്കേസിൽ പ്രതിയായ ഇയാൾ ഒളിവിലായിരുന്നു. കൊച്ചിയിലെ ലഹരി പാർട്ടിയിൽ രാജേഷിന് ബന്ധമുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കും. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തക്കേസ് 2025 ജനുവരി 1 മാറ്റി. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രൻ അന്തരിച്ചിട്ട് പകരം നിയമനം നടന്നിട്ടില്ല. യുദ്ധത്തിന്റെ കാലഘട്ടമല്ല ഇതെന്നും മാനുഷിക സമീപനത്തിനും നയതന്ത്രത്തിനും ഊന്നൽ നൽകണമെന്നും 19-ാമത് കിഴക്കൻ ഏഷ്യൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിലവാരമുള്ള തിരുവനന്തപുരത്തെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട്. ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ചെറിയ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി KB ഗണേഷ് കുമാർ. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രഞ്ജി ട്രോഫിയിൽ കേരളം പഞ്ചാബ് മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.